ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. വയനാട്ടിലും ചേലക്കരയിലും ജാർഖണ്ഡിലെ 43 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കും. വോട്ടെടുപ്പ് ബുധനാഴ്ച. ഇന്ത്യയുടെ 51-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മറ്റന്നാൾ സ്ഥാനമേൽക്കും. പുതിയ റോഡുകൾ നിർമ്മിക്കുമ്പോൾ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന പരിഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കണ്ണൂർ ജില്ലയിലെ കൈലാസംപടിയിൽ വിള്ളലുണ്ടായ പ്രദേശങ്ങളിൽ ഭൌമശാസ്ത്രജ്ഞരുടെ സർവേ പൂർത്തിയായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന്റെ മുന്നേറ്റം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് മത്സരം നാളെ. വാർത്തകൾ വിശദമായി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കും. പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ വോട്ടുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി വോട്ടർമാരിലേക്ക് എത്തിയിരിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ദേശീയ സംസ്ഥാന നേതാക്കളെല്ലാം വീറും വാശിയും ഏറെ പ്രകടമായ പ്രചാരണത്തിന്റെ മുൻപന്തിയിലുണ്ട്. വിജയം അഭിമാന പ്രശ്നമായതിനാൽ അതിൽ കുറഞ്ഞ ഒന്നുമില്ലെന്ന വാശിയിലാണ് പ്രചാരണ തന്ത്രങ്ങൾ അവസാന നാളുകളിൽ ഒരുക്കുന്നത്. അടുത്ത ബുധനാഴ്ചയാണ് വയനാട്ടിലും ചേലക്കരയിലും വിധിയെഴുത്ത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് ഈ മാസം 20-ലേക്ക് നീട്ടിയതിനാൽ പ്രചാരണത്തിന് ഒരാഴ്ച കൂടി ലഭിക്കും. ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭകളിലെ ഫലത്തോടൊപ്പം 3 മണ്ഡലങ്ങളിലെയും ജനവിധി ഈ മാസം 23-ന് അറിയാം. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. കൊട്ടിക്കലാശത്തിന് ആവേശം പകർന്ന് രാഹുലും പ്രിയങ്കയും നാളെ മണ്ഡലത്തിലെത്തും. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണം ബത്തേരി നിയമസഭാ മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണം തിരുവമ്പാടി മണ്ഡലത്തിലും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
പ്രിയങ്കാഗാന്ധി വീണ്ടും നാളെ മണ്ഡലത്തിൽ എത്തും. എടവക പഞ്ചായത്ത് നടക്കുന്ന പൊതുയോഗത്തിലും തുടർന്ന് തരുവണയിലും വെണ്ണിയോടും കമ്പളക്കാടും വൈകുന്നേരം ബത്തേരി നിയോജക മണ്ഡലത്തിലെ വിവിധ കോർണർ യോഗങ്ങളിലും പ്രിയങ്ക പ്രസംഗിക്കും. കൊട്ടിക്കലാശത്തിന് ആവേശം പകർന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയും മണ്ഡലത്തിൽ എത്തും. പ്രിയങ്കയ്ക്കൊപ്പം വിവിധ പരിപാടികളിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയുടെ പ്രചാരണം ഇന്ന് ബത്തേരി നിയമസഭാ മണ്ഡലത്തിലാണ്. രാവിലെ പുൽപ്പള്ളി പാടിച്ചറയിൽ നിന്നും ആരംഭിച്ച പ്രചാരണം വൈകിട്ട് ബീനാച്ചിയിൽ സമാപിക്കും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജില്ലയിലെത്തി. കമ്പളക്കാടും മാനന്തവാടിയിൽ നടന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത സുരേഷ് ഗോപി പനമരം നടുവിൽമുറ്റം കോളനിയും സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷം ബത്തേരി നടക്കുന്ന പൊതുയോഗത്തിലും സുരേഷ് ഗോപി പങ്കെടുക്കും.
വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ സാമുദായികമായി കാണാനാണ് CPIM നീക്കമെന്ന് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. അധികാരം നിലനിർത്താൻ വേണ്ടി അടവ് നയ നീക്കങ്ങളുമായി അവർ മുന്നോട്ട് വന്നിരിക്കുകയാണെന്നും പ്രേമചന്ദ്രൻ മുക്കത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF സ്ഥാനാർത്ഥി UR പ്രദീപിനുവേണ്ടി പ്രചാരണം ആരംഭിച്ചു. വരവൂരിൽ പ്രചാരണം ആരംഭിച്ച മുഖ്യമന്ത്രി ദേശമംഗലത്തും ചെറുതുരുത്തിയിലും ഇന്ന് യോഗങ്ങളിൽ പങ്കെടുക്കും. നാളെ പഴയന്നൂരിലും തിരുവില്ലാമലയിലും കൊണ്ടാഴിയിലുമാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 3 പഞ്ചായത്തുകളിൽ തിരക്കിട്ട പര്യടനത്തിലാണ്. പാഞ്ഞാൽ, ചേലക്കര, വള്ളത്തോൾ നഗർ എന്നീ പഞ്ചായത്തുകളിലാണ് രമ്യ ഹരിദാസിന്റെ പ്രചാരണം. വൈകിട്ട് റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ ഇന്ന് നേരിട്ട് ജനങ്ങളെ കണ്ട് വോട്ട് തേടുകയാണ്. രാവിലെ പാറപ്പുറം ഭാഗത്ത് നിന്ന് ആരംഭിച്ച പര്യടനം വൈകിട്ട് പ്രകടനത്തോടെ മുള്ളൂർക്കര സെന്ററിൽ അവസാനിക്കും. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം കൂടുതൽ സജീവമായി. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ അകോലയിലും നഡേലയിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നാഗ്പൂരിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. NCP തലവൻ ശരത് പവാർ ബീഡിൽ പ്രചാരണത്തിനിറങ്ങും. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലും ഒറ്റത്തവണയായി ഈ മാസം 20-നാണ് വോട്ടെടുപ്പ്. ജാർഖണ്ഡിൽ 81-ാം സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് ഈ മാസം 13-20 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ബുധനാഴ്ച 1-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 43 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കും. സുപ്രീംകോടതിയുടെ 51-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മറ്റന്നാൾ സ്ഥാനമേൽക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നാളെ വിരമിക്കുന്ന ഒഴിവിലാണ് ജസ്റ്റിസ് ഖന്നയുടെ നിയമനം. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ സുപ്രീംകോടതിയിലെ അവസാന പ്രവൃത്തി ദിനം ഇന്നലെയായിരുന്നു. അലിഗഡ് സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവി സംബന്ധിച്ച കേസിലാണ് ഇന്നലെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത്. പുതിയ റോഡുകൾ നിർമ്മിക്കുമ്പോൾ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന പരിഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ 83-ാമത് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങളും അനുബന്ധ മരണങ്ങളും ഒഴിവാക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകണം. റോഡ് എഞ്ചിനീയറിംഗിലെയും വാഹന എഞ്ചിനീയറിംഗിലെയും കുറവുകൾ നികത്താൻ ശ്രമം നടന്നുവരികയാണെന്ന് ഗഡ്കരി പറഞ്ഞു. 4 ദിവസത്തെ സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിൽപ്പെട്ട കൈലാസംപടിയിലെ ഭൂമിയിൽ വിള്ളലുണ്ടായ പ്രദേശങ്ങളിൽ ഭൌമശാസ്ത്രജ്ഞരുടെ സർവേ പൂർത്തിയായി. വിള്ളലുണ്ടായതിനെ തുടർന്ന് നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടാവുകയും താമസയോഗ്യമല്ലാതാവുകയും ചെയ്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
കേന്ദ്ര ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേയാണ് പൂർത്തിയായത്. ഭൂമിയിൽ വിള്ളൽ രൂപപ്പെടുന്ന പ്രതിഭാസത്തിന്റെ കാരണം വ്യാപ്തി ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേ നടത്തിയത്. 2003 മുതൽ കൈലാസംപടി മേഖലയിൽ ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ വിള്ളലിന്റെ തീവ്രത രൂക്ഷമായി. ഭൂമിക്കടിയിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേ നടത്തിയത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മീറ്ററിലേക്ക് ലഭിക്കുന്ന സിഗ്നൽ വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കുക. വിദഗ്ധ സംഘം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രദേശത്ത് നടപ്പാക്കേണ്ട പുനരധിവാസ പ്രവർത്തനങ്ങളും പ്രശ്നപരിഹാരത്തിനും ആവശ്യമായ നടപടികൾ തീരുമാനിക്കുക.
സ്പോർട്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. പിന്നാക്കം പോകുന്ന കായിക കേരളത്തെ ഉത്തേജിപ്പിക്കാൻ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കായിക യുവജനകാര്യം, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് 2 ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 1844 പോയിന്റുമായി തിരുവനന്തപുരം മുന്നേറ്റം തുടരുന്നു. 741 പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തും 630 പോയിന്റുമായി കണ്ണൂർ മൂന്നാം സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സിൽ മലപ്പുറം മുന്നേറ്റം തുടരുകയാണ്. ഡെസ്ക് റിപ്പോർട്ട്.
ഗെയിംസിൽ 492 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 137 സ്വർണവും 85 വെള്ളിയും 98 വെങ്കലവും നേടി 1163 പോയിന്റുമായാണ് തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. 666 പോയിന്റോടെ തൃശൂർ രണ്ടാം സ്ഥാനത്തും 615 പോയിന്റോടെ കണ്ണൂർ മൂന്നാം സ്ഥാനത്തുമാണ്. അത്ലറ്റിക്സിൽ മലപ്പുറം മുന്നേറ്റം തുടരുകയാണ്. 33 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 8 സ്വർണമടക്കം 21 മെഡലുകളുമായി മലപ്പുറം 67 പോയിന്റ് നേടി. 55 പോയിന്റുമായി പാലക്കാട് രണ്ടാമതും 39 പോയിന്റുമായി ആതിഥേയരായ എറണാകുളം മൂന്നാമതുമാണ്. അക്വാറ്റിക്സിലെ എല്ലാ മത്സരങ്ങളും ഇന്നലെ പൂർത്തിയായിരുന്നു. 654 പോയിന്റോടെ തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനക്കാരായ എറണാകുളത്തിന് 162 പോയിന്റും മൂന്നാം സ്ഥാനക്കാരായ കോട്ടയത്തിന് 90 പോയിന്റും ലഭിച്ചു.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം നാളെ കെബെഹയിലെ സെന്റ് ജോർജ് പാർക്കിൽ. ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. ഇന്നലെ ആദ്യ മത്സരത്തിൽ 61 റൺസിന് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ 4 മത്സര പരമ്പരയിൽ 1-0 മുന്നിലെത്തി. ദോഹയിൽ IBSF ലോക ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പങ്കജ് അദ്വാനി ഫൈനലിൽ കടന്നു. സൌരവ് കോതാരിയെ 4-2 പരാജയപ്പെടുത്തിയാണ് പങ്കജിന്റെ ഫൈനൽ പ്രവേശം. 27 തവണ ലോക ചാമ്പ്യനായ പങ്കജ് അദ്വാനി ഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ റോബർട്ട് ഹാളിനെ നേരിടും. കൊച്ചിയിൽ സീപ്ലെയിൻ സർവീസിന് മറ്റന്നാൾ തുടക്കമാകും. ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകർന്ന് കൊച്ചി ബോൾഗാട്ടി മറീനയിൽ നിന്ന് ഇടുക്കി മാട്ടുപ്പെട്ടി ജലാശയത്തിലേക്കാണ് പരീക്ഷണ അടിസ്ഥാനത്തിൽ സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ നിന്നാണ് ജലവിമാനത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ ആരംഭിക്കുന്നത്. വിമാനത്തിൽ 8 പേർക്ക് സഞ്ചരിക്കാം. സാധാരണ വിമാനങ്ങളെ അപേക്ഷിച്ച് ആംഫീബിയൻ വിമാനങ്ങളായ സീപ്ലെയിനുകൾക്ക് വലിയ ജനാലകളാണുള്ളത്. വെള്ളത്തിലും കരയിലും ലാൻഡ് ചെയ്യുന്നതോടൊപ്പം പറന്നുയരുകയും ചെയ്യുന്ന വിമാനത്തിലിരുന്ന് മൂന്നാറിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. KSEB പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മാട്ടുപ്പെട്ടി ഡാമിൽ നിലവിലുള്ള ബോട്ട് ജെട്ടിക്ക് സമീപമാണ് വാട്ടർ എയറോഡ്രോം സ്ഥാപിക്കുന്നത്. ഇടുക്കിയുടെ ടൂറിസം രംഗത്ത് വലിയ പ്രതീക്ഷയാണ് സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ നൽകുന്നത്. കൊച്ചിയിൽ
മുൻ രാഷ്ട്രപതി KR നാരായണന്റെ 19-ാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. പുഷ്പാർച്ചനയ്ക്ക് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലും ചേലക്കരയിലും ജാർഖണ്ഡിലെ 43 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകിട്ട് അവസാനിക്കും. വോട്ടെടുപ്പ് ബുധനാഴ്ച. ഇന്ത്യയുടെ 51-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മറ്റന്നാൾ സ്ഥാനമേൽക്കും. പുതിയ റോഡുകൾ നിർമ്മിക്കുമ്പോൾ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന പരിഗണന നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കണ്ണൂർ ജില്ലയിലെ കൈലാസംപടിയിൽ വിള്ളലുണ്ടായ പ്രദേശങ്ങളിൽ ഭൌമശാസ്ത്രജ്ഞരുടെ സർവേ പൂർത്തിയായി. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ് തുടരുന്നു. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന്റെ മുന്നേറ്റം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.